ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കീം കൂട്ടായി. പ്രധാന വാർത്തകൾ. അമൃതകാലത്ത് വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് പ്രധാന പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് സമയത്ത് തിരിച്ചുപോകേണ്ടി വന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പരിഗണന നൽകാൻ ന്യൂസിലാന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ. ഭീകരതയുടെ ഇരയായ ഇന്ത്യയ്ക്ക് ഭീകരവാദത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ നന്നായി അറിയാമെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. സംസ്ഥാനത്ത് ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ 150 കോടി രൂപയുടെ തുടർ നിക്ഷേപം നടത്തുമെന്ന് നോർവീജിയൻ കമ്പനി. കേരളത്തിലെ പ്രഥമ അഗ്നിവീർ സൈനിക റിക്രൂട്ട്മെന്റ് റാലി തിങ്കളാഴ്ച കോഴിക്കോട്ട് സമാപിക്കും. ഇന്ത്യക്കെതിരായ ആദ്യ ഏകദിന ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. അമൃതകാലത്ത് വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് പ്രധാന പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ന്യൂഡൽഹിയിൽ അസിസ്റ്റന്റ് സെക്രട്ടറി പരിപാടിയുടെ സമാപന സമ്മേളനത്തിൽ 2020 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. അമൃതകാലത്ത് രാജ്യത്തെ സേവിക്കാനും പഞ്ചപ്രാണിനെ മനസ്സിലാക്കാനും ഉദ്യോഗസ്ഥർക്ക് അവസരം ലഭിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു. നവീകരണത്തിന്റെ പ്രാധാന്യം ചർച്ച ചെയ്ത പ്രധാനമന്ത്രി അതെങ്ങനെ രാജ്യത്ത് തൊഴിൽ സംസ്കാരത്തിന്റെ കൂട്ടായ പരിശ്രമമായെന്നും വിവരിച്ചു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിയെക്കുറിച്ചും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി രാജ്യത്തെ സ്റ്റാർട്ടപ്പുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിക്കുന്നത് സംബന്ധിച്ചും പ്രധാനമന്ത്രി IAS ഉദ്യോഗസ്ഥരോട് സംസാരിച്ചു. കോവിഡ് സമയത്ത് തിരിച്ചുപോകേണ്ടി വന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പരിഗണന നൽകാൻ ന്യൂസിലാന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂസിലാന്റ് വിദേശകാര്യമന്ത്രി നന്നയ്യ മഹദൂയുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂസിലാന്റിന്റെ പ്രധാന പങ്കാളിത്ത രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യയെന്ന് ന്യൂസിലാന്റ് വിദേശകാര്യമന്ത്രി പറഞ്ഞു. ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന അതിർത്തി കടന്നു നടക്കുന്ന ഭീകരതയുടെ ഇരയായ ഇന്ത്യയ്ക്ക് ഭീകരവാദത്തിന്റെ സാമൂഹികവും സാമ്പത്തികവും മാനുഷികവുമായ പ്രശ്നങ്ങൾ നന്നായി അറിയാമെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ഭീകരവാദത്തെക്കുറിച്ച് നടന്ന ചർച്ചയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഡെസ്ക് റിപ്പോർട്ട്.
ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഇന്ത്യ മുൻപന്തിയിലാണെന്ന് വി മുരളീധരൻ പറഞ്ഞു. സുരക്ഷാ കൌൺസിലിന്റെ ഭീകരവിരുദ്ധ സമിതിയുടെ 2022 അധ്യക്ഷസ്ഥാനം ഇന്ത്യയ്ക്കാണ്. ഈ മാസം 28-29 തീയതികളിൽ മുംബൈയിലും ന്യൂഡൽഹിയിലുമായി നടക്കുന്ന ഭീകരവിരുദ്ധ പ്രത്യേക യോഗങ്ങളിൽ അമേരിക്ക, ചൈന, റഷ്യ ഉൾപ്പെടെ ഐക്യരാഷ്ട്ര സംഘടനയിലെ 15 അംഗരാജ്യങ്ങളെ അദ്ദേഹം ക്ഷണിച്ചു. ആഫ്രിക്കയിലെ സമാധാനവും സുരക്ഷയും പ്രകൃതി വിഭവങ്ങളുടെ അനധികൃത കടത്തു വഴി സായുധ സംഘങ്ങൾക്കും ഭീകരവാദികൾക്കും സാമ്പത്തിക സഹായം നൽകുന്നതിനെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുക എന്ന വിഷയത്തിലായിരുന്നു ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ചർച്ച. ന്യൂയോർക്കിൽ ഗാബോൺ വിദേശകാര്യമന്ത്രി മൈക്കൽ അദാമോയുമായി ഉഭയകക്ഷി ബന്ധങ്ങൾ സംബന്ധിച്ച് വി മുരളീധരൻ ചർച്ച നടത്തി. ഇന്ന് ഇന്ത്യ UN വികസന പങ്കാളിത്ത നിധിയുടെ 5 വാർഷികത്തിന്റെ സ്മരണയ്ക്കായി നടത്തുന്ന പരിപാടിയിൽ വിദേശകാര്യ സഹമന്ത്രി പങ്കെടുക്കും. ഇന്ത്യൻ സമൂഹവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കാനായി വി മുരളീധരൻ നാളെയും മറ്റന്നാളും അറ്റ്ലാന്റ സന്ദർശിക്കും.
കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും BJP അധ്യക്ഷൻ JP നദ്ദയും ഇന്നു മുതൽ 3 ദിവസം അസം സന്ദർശിക്കും. ഗുവാഹത്തിയിൽ പാർട്ടിയുടെ സംസ്ഥാന കോർ കമ്മിറ്റി യോഗത്തിൽ ഇരുവരും പങ്കെടുക്കും. നാളെ BJPയുടെ പുതിയ സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് പാർട്ടി പ്രവർത്തകരെ നേതാക്കൾ അഭിസംബോധന ചെയ്യും. രാജ്യത്ത് വിവിധ കോടതികളിൽ പരിഗണനയിലിരിക്കുന്ന ഉപഭോക്തൃ കേസുകളിൽ പരിഹാരം കാണുന്നതിന് അടുത്തമാസം 12 ദേശീയ ലോകഅദാലത്ത് സംഘടിപ്പിക്കുമെന്ന് കേന്ദ്ര ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. 6,80,000 കേസുകളാണ് കോടതികളുടെ പരിഗണനയിൽ ഇരിക്കുന്നത്. ലോകഅദാലത്തിൽ കേസുകളിൽ ഭൂരിഭാഗവും തീർപ്പാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രാലയം പറഞ്ഞു. കേരളത്തിൽ ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ 150 കോടി രൂപയുടെ തുടർ നിക്ഷേപം നടത്തുമെന്ന് പ്രമുഖ നോർവീജിയൻ കമ്പനിയായ ഓർക്കലെ ബ്രാൻഡഡ് കൺസ്യൂമർ ഗുഡ്സ് CEO ആറ്റ്ലെ വിഡർ മുഖ്യമന്ത്രി പിണറായി വിജയന് ഉറപ്പ് നൽകി. ഭക്ഷ്യ സംസ്കരണ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നതിനും കർഷകർക്ക് കൂടുതൽ വരുമാനം ഉറപ്പുവരുത്തുന്ന സംവിധാനം ഏർപ്പെടുത്തുന്നതിനും ഓർക്കലെ തീരുമാനിച്ചു. ആവർത്തനോർജ രംഗത്തും നിക്ഷേപം നടത്താൻ ഓർക്കലെ ആലോചിക്കുന്നുണ്ടെന്ന് ആറ്റ്ലെ പറഞ്ഞു. കേരളം ലോകത്തിലെ പ്രധാന സുഗന്ധവ്യഞ്ജന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ കേന്ദ്രമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. മയക്കുമരുന്നിന്റെ ഉപയോഗവും കടത്തും ഉൾപ്പെടെ വിവിധ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് രഹസ്യമായി വിവരം നൽകാൻ ഔദ്യോഗിക മൊബൈൽ ആപ്പായ പോൽ ആപ്പ് ഉപയോഗിക്കാമെന്ന് സംസ്ഥാന പോലീസ് മേധാവി അനിൽകാന്ത് അറിയിച്ചു. വിവരങ്ങൾ നൽകുന്നയാളുടെ വ്യക്തിഗത വിവരങ്ങൾ പോൽ ആപ്പിൽ രേഖപ്പെടുത്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പോൽ ആപ്പിലെ സർവീസസ് എന്ന വിഭാഗത്തിൽ മോർ സർവീസസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ റിപ്പോർട്ട് ടു അസ് എന്ന വിഭാഗത്തിൽ വിവരങ്ങൾ രഹസ്യമായി പങ്കുവയ്ക്കാൻ ലിങ്ക് കാണാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കിട്ടുന്ന പേജിൽ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ നൽകാവുന്നതാണ്. ഇത്തരത്തിൽ ഏത് വിവരവും പോലീസിന് രഹസ്യമായി അറിയിക്കാം. ഗ്രാമവണ്ടി പദ്ധതി ജനങ്ങൾ ഏറ്റെടുത്താൽ നഷ്ടം സഹിച്ചും നടപ്പാക്കുമെന്ന് മന്ത്രി ആന്റണി രാജു അറിയിച്ചു. പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ വലിയ ബസ്സുകൾ എത്താൻ കഴിയാത്ത ഗ്രാമീണ പാതയിൽ മിനി ബസ്സുകൾ ഗ്രാമവണ്ടികളാക്കി സർവീസ് നടത്താൻ ആലോചനയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കടുത്തിരുത്തി ബ്ലോക്ക് പഞ്ചായത്തുമായി ചേർന്ന് കെഎസ്ആർടിസി നടപ്പാക്കുന്ന ഗ്രാമവണ്ടി പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിലെ പ്രഥമ അഗ്നിവീർ സൈനിക റിക്രൂട്ട്മെന്റ് റാലി തിങ്കളാഴ്ച സമാപിക്കും. കാസർകോട് മുതൽ പാലക്കാട് വരെ വടക്കൻ ജില്ലകളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ മാഹി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിലെയും ഉദ്യോഗാർത്ഥികൾക്കായി ഈ മാസം ഒന്നിനാണ് കോഴിക്കോട് ഈസ്റ്റ് ഹില്ലിൽ റിക്രൂട്ട്മെന്റ് ആരംഭിച്ചത്. 28,740 പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. തെക്കൻ ജില്ലകളിലെ ഉദ്യോഗാർത്ഥികളുടെ റിക്രൂട്ട്മെന്റ് റാലി അടുത്ത മാസം 15 കൊല്ലത്ത് നടക്കും. കേരള കർണാടക സംസ്ഥാനങ്ങളിലെ വനിതാ ഉദ്യോഗാർത്ഥികൾക്കായി സംയുക്ത റിക്രൂട്ട്മെന്റ് റാലി അടുത്ത മാസം 1 മുതൽ 3 വരെ ബംഗളൂരുവിൽ നടക്കും. വനവാസി സമൂഹത്തിന്റെ സാമ്പത്തിക ഭദ്രത ലക്ഷ്യമാക്കി നടപ്പാക്കുന്ന വനൌഷധ സമൃദ്ധി പദ്ധതി ഒട്ടേറെ കുടുംബാംഗങ്ങൾക്ക് ജീവിത വരുമാനമാകുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. വനൌഷധ സമൃദ്ധി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം വയനാട് കാട്ടിക്കുളം ഇരുമ്പുപാലം ആദിവാസി കോളനിയിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. വനമൃഗശല്യം ഒരു പരിധിവരെ പരിഹരിക്കാൻ പദ്ധതി വഴി സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ദേവസ്വം ബോർഡ്, ട്രൈഫെഡ്, ആയുർവേദ വ്യവസായ സ്ഥാപനങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയിൽ വന്യമൃഗങ്ങൾ നശിപ്പിക്കാത്ത മഞ്ഞൾ, തുളസി എന്നിവയാണ് ആദ്യം കൃഷി ചെയ്യുക. ലഹരി ഉപയോഗത്തിനെതിരെ ക്യാമ്പസുകൾ വഴി ശക്തമായ പ്രചരണവും ബോധവൽക്കരണവും നടത്തേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഗാന്ധിജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി കൊല്ലത്ത് സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ആദിവാസി സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ മിഷൻ അട്ടപ്പാടിയിൽ നടപ്പാക്കുന്ന നമുക്കുണരാം ലഹരി വിരുദ്ധ ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. രാവിലെ അഗളിയിൽ മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യും. ആദിവാസി യുവജന ക്ലബ്ബുകൾക്ക് സ്പോർട്സ് കിറ്റ് വിതരണം, ട്രൈബൽ ഫുഡ് ഫെസ്റ്റ് ഉദ്ഘാടനം എന്നിവയും മന്ത്രി നിർവഹിക്കും. യോദ്ധാവ് പദ്ധതിയുടെ പ്രവർത്തനങ്ങൾ ഇടുക്കി ജില്ലയിൽ കൂടുതൽ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായി ലഹരി ഉൽപ്പന്ന കടത്തിനെതിരെ നടപടി കർശനമാക്കും. കേരള തമിഴ്നാട് പോലീസിന്റെയും വനം വകുപ്പിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് പദ്ധതി വിപുലീകരിക്കുന്നത്. സംസ്ഥാനത്ത് ഇറിഗേഷൻ ടൂറിസത്തിന് വളരെയേറെ സാധ്യതയുണ്ടെന്നും അത് പരമാവധി പ്രയോജനപ്പെടുത്തുമെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. നവീകരിച്ച വട്ടിയൂർക്കാവ് ചേമ്പ്രക്കുളം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കണ്ണൂർ ജില്ലാ മുൻ ഡിസിസി പ്രസിഡന്റ് എസ് ആർ ആന്റണി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ ചെറുപുഴയിലായിരുന്നു അന്ത്യം. ഗ്രാമീണ വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനായി കേന്ദ്ര ഗവൺമെന്റ് ആവിഷ്കരിച്ച ജൽജീവൻ മിഷൻ പദ്ധതിയിലൂടെ കണ്ണൂർ ജില്ലയിൽ ഇതുവരെ 119,867 കണക്ഷനുകൾ ലഭ്യമാക്കി. ചെറുകുന്ന്, കല്യാശ്ശേരി, കണ്ണപുരം, മാട്ടൂൽ, രാമന്തളി, മുഴപ്പിലങ്ങാട്, പിണറായി, കതിരൂർ എന്നീ 8 പഞ്ചായത്തുകളിലെ എല്ലാ വീടുകളിലും കുടിവെള്ളം ലഭ്യമായി കഴിഞ്ഞു. നേമം നെയ്യാറ്റിങ്കര സ്റ്റേഷനുകൾക്കിടയിൽ എഞ്ചിനീയറിംഗ് ജോലികൾ നടക്കുന്നതിനാൽ നാളത്തെ കൊല്ലം കന്യാകുമാരി കൊല്ലം മെമു എക്സ്പ്രസ് ട്രെയിൻ റദ്ദാക്കിയതായി റെയിൽവേ അറിയിച്ചു. നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് ട്രെയിൻ 1.5 മണിക്കൂർ വൈകി ഉച്ചകഴിഞ്ഞ് 2:30 പുറപ്പെടുക. കൊച്ചുവേളി നാഗർകോവിൽ ട്രെയിനും 1.5 മണിക്കൂർ വൈകി ഉച്ചകഴിഞ്ഞ് 3:10 യാത്ര തിരിക്കുക. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് തോൽവി. ലക്നൌവിൽ 3 മത്സരങ്ങളുടെ പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ 9 റൺസിനാണ് ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ പരാജയപ്പെടുത്തിയത്. മഴ മൂലം 40 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്ക 4 വിക്കറ്റ് നഷ്ടത്തിൽ 249 റൺസെടുത്തു. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യയ്ക്ക് 8 വിക്കറ്റ് നഷ്ടത്തിൽ 240 റൺസെടുക്കാനേ കഴിഞ്ഞുള്ളൂ. രണ്ടാം ഏകദിനം മറ്റന്നാൾ റാഞ്ചിയിൽ നടക്കും. ഗുജറാത്തിൽ 36ാമത് ദേശീയ ഗെയിംസിൽ 96 മെഡലുകളുമായി സർവീസസ് മുന്നേറ്റം തുടരുന്നു. 41 സ്വർണവും 29 വെള്ളിയും 26 വെങ്കലവുമാണ് സർവീസസ് നേടിയത്. 72 മെഡലുകളുമായി ഹരിയാനയാണ് രണ്ടാമത്. 13 സ്വർണവും 15 വെള്ളിയും 11 വെങ്കലവുമായി കേരളം മെഡൽ പട്ടികയിൽ 8 സ്ഥാനത്തേക്ക് ഉയർന്നു. നീന്തലിൽ കേരളത്തിന്റെ സജൻ പ്രകാശ് 3 സ്വർണം സ്വന്തമാക്കി. ഗെയിംസിൽ സജന്റെ 6 മെഡലാണിത്. വനിതാ ബാസ്കറ്റ്ബോളിൽ മധ്യപ്രദേശിനെ തോൽപ്പിച്ച് കേരളം വെങ്കലം നേടി. അർജന്റീനയുടെ വിഖ്യാത ഫുട്ബോൾ താരം ലയണൽ മെസ്സി ഖത്തർ ലോകകപ്പോടെ ഫുട്ബോളിൽ നിന്ന് വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ചു. 35-കാരനായ മെസ്സിയുടെ 5 ലോകകപ്പാണ് ഖത്തറിലേത്. മലപ്പുറം ജില്ലയിൽ കുട്ടികളുടെ കുഷ്ഠരോഗ നിവാരണത്തിനായി ആരോഗ്യവകുപ്പിന്റെ പദ്ധതിയായ ബാലമിത്ര പരിപാടി കാര്യക്ഷമമായി നടപ്പാക്കാൻ എഡിഎം എൻ എം മെഹ്റലിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് കുട്ടികളിൽ കുഷ്ഠരോഗബാധ ഏറ്റവും കൂടുതൽ മലപ്പുറം ജില്ലയിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. അമൃതകാലത്ത് വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിൽ ഉദ്യോഗസ്ഥർക്ക് പ്രധാന പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോവിഡ് സമയത്ത് തിരിച്ചുപോകേണ്ടി വന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പരിഗണന നൽകാൻ ന്യൂസിലാന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ. ഭീകരതയുടെ ഇരയായ ഇന്ത്യയ്ക്ക് ഭീകരവാദത്തിന്റെ സാമൂഹികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങൾ നന്നായി അറിയാമെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ. സംസ്ഥാനത്ത് ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ 150 കോടി രൂപയുടെ തുടർ നിക്ഷേപം നടത്തുമെന്ന് നോർവീജിയൻ കമ്പനി. കേരളത്തിലെ പ്രഥമ അഗ്നിവീർ സൈനിക റിക്രൂട്ട്മെന്റ് റാലി തിങ്കളാഴ്ച കോഴിക്കോട് സമാപിക്കും. ഇന്ത്യക്കെതിരായ ആദ്യ ഏകദിന ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.